ഹിറ്റ് 96.7 FM.
സ്റ്റേ ഹോം,
സ്റ്റേ സേഫ്.
ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം, എന്തുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവാൽ നോവാ ഹരാരിയെ എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പുസ്തകത്തോടുകൂടി തന്നെ ലോക പ്രശസ്തനായിട്ട് മാറി. അതെ, സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, എങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഈ ലോകത്തിന്റെ അധിപനായിട്ട് മാറിയത്. ഒരു ഒരു ബുദ്ധിയും ഒന്നും ഇല്ലാത്ത വെറുമൊരു കുരങ്ങാണ് ഈ ലോകത്തിന് മൊത്തം ഭരിക്കാൻ കഴിയുന്ന മനുഷ്യവർഗം എങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യ ചരിത്രത്തെ കുറിച്ചാണ് സാപ്പിയൻസ് പറഞ്ഞത്. രണ്ടാമത്തെ ഹോമോഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്തായിരിക്കും ഈ മനുഷ്യന്റെ, ഇവൻ എങ്ങനെയായിരിക്കും അടക്കി ഭരിക്കാൻ പോകുന്നത്, കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് 21-ആം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 21 പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്.
ഓക്കെ,
അപ്പോൾ ആ പുസ്തകവും ഇന്നത്തെ കോവിഡ് കാലവും തമ്മിലുള്ള പ്രസക്തി എന്താണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. യുവാൽ നോവാ ഹരാരി, 21 Lessons for the 21st Century. അപ്പോ
എന്താണ് ഈ 21 പാഠങ്ങൾ എന്നുള്ളത് ഷാബു ഇപ്പൊ പറയും.
തീർച്ചയായിട്ടും ഇതില് ഓരോ അധ്യായങ്ങളും ആ 21 പാഠങ്ങളെ കുറിച്ചാണ്. അതായത് ഇതിനകത്ത് അദ്ദേഹം തിരിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 5 അധ്യായങ്ങളായിട്ടാണ്. അതിൽ ഓരോന്നിലും ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ദ ടെക്നോളജിക്കൽ ചലഞ്ച്. അതിനകത്ത് ഡിസൊല്യൂഷൻമെന്റ്, വർക്ക്, ലിബർട്ടി, ഇക്വാലിറ്റി, അങ്ങനെ ഒരു 4 തരംതിരിവുകളുണ്ട്. രണ്ടാമത്തേത് ഇത് പൊളിറ്റിക്കൽ ചലഞ്ച്. അതിനകത്ത് കമ്മ്യൂണിറ്റി, സിവിലൈസേഷൻ, നാഷണലിസം, റിലീജിയൻ, ഇമിഗ്രേഷൻ. മൂന്നാമത്തേത് ഡെസ്പെയർ ആൻഡ് ഹോപ്പ്. അതിനകത്ത് ടെററിസം, ഓക്കെ, ഒരു പാനിക്കും വേണ്ട ഭീകരവാദത്തെ കുറിച്ച്. വാർ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. ഹ്യൂമിലിറ്റി, യു ആർ നോട്ട് ദ സെന്റർ ഓഫ് ദ വേൾഡ്. ഗോഡ്, ഡോണ്ട് ടേക്ക് ദ നെയിം ഓഫ് ഗോഡ് ഇൻ വെയിൻ. സെക്യുലറിസം, അക്നോളജ് യുവർ ഷാഡോ. ഇങ്ങനെ ഓരോ അധ്യായത്തിനും ഒരു അടിക്കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. നാലാമത്തേത് ട്രൂത്ത് ആണ്. ഇഗ്നോറൻസ്, ജസ്റ്റിസ്, പോസ്റ്റ് ട്രൂത്ത്, സയൻസ് ഫിക്ഷൻ. അടുത്ത 5-ാമത്തെ റെസീലിയൻസ് ആണ്. അതിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, മീനിങ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ 21 തരംതിരിവുകൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്റെ ബുദ്ധി ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇനിയുള്ള കാലത്ത് നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന മറ്റു പലതും വരും. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതാണ്. അതിനെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങൾ ഇനി ലോക നേതാക്കളോട് എന്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അവർ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കാര്യം 3 കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നെന്ന് പറയുന്നത് ന്യൂക്ലിയർ വാറിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം. രണ്ടാമത്തേത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിരിക്കണം നിങ്ങളുടെ പോരാട്ടം. മൂന്നാമത്തേത് ടെക്നോളജിക്കൽ ഡിസ്റപ്ഷനെതിരായിട്ടായിരിക്കണം നിങ്ങളുടെ ഇടപെടൽ എന്ന്. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് പറയും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത്, അദ്ദേഹത്തിനെ തിരസ്കരിക്കണം. കാരണം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ഒരാള് ലോക നേതാവാകാൻ പാടില്ല, നിങ്ങളുടെ നേതാവാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇത് മൂന്നുമാണ് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാവേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവാൽ നോവാ ഹരാരി മനുഷ്യന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു, മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആണ്. പക്ഷേ അദ്ദേഹം ഈ 21-ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന 21 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പാഠങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിലൊരിടത്ത് പോലും ഈ പറഞ്ഞ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട പോരായ്മയായിട്ട്. അതായത് ലോക ചരിത്രകാരന്മാർ ലോകത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനൊരു ചരിത്രത്തെ കുറിച്ച് അവർക്ക് ആർക്കും പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ കോവിഡ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ യൂട്യൂബ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, ഇതെന്തുകൊണ്ട്, ഇനി എങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ 21 പാഠങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് പക്ഷേ ഈ പാഠത്തെ കുറിച്ച് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇനിയുള്ള മുന്നോട്ട് പോക്കിന് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ എല്ലാ മേഖലയും കൈയടക്കും. ഇപ്പൊ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, കാരണം സെൽഫ് ഡ്രിവൺ കാറുകളായിരിക്കും, ടാക്സികളായിരിക്കും. നേരത്തെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ മനുഷ്യന്റെ ചിന്തകളാണ് നമ്മളെ കറക്റ്റായിട്ട് നയിച്ചുകൊണ്ട് പോവുക. പക്ഷേ ലോകത്ത് 7 ബില്യൺ ആളുകൾ ഉണ്ടെങ്കിൽ 7 ബില്യൺ ആളുകളുടെയും ചിന്തകൾ പലതരത്തിലാണ്, 7 ബില്യൺ ആയിരിക്കാം അല്ലെ. അപ്പൊ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ തിരിച്ച് ഓപ്പോസിറ്റ് വരുന്ന അർഫാസിന്റെ ചിന്ത വേറെ ആയിരിക്കാം, കൂട്ടിയിടിക്കാം. ലോകത്ത് അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ. പക്ഷെ സെൽഫ് ഡ്രിവൺ കാറുകൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം, മനുഷ്യന്റെ ചിന്തകളെ പോലെയല്ല ഇത്, സെയിം ആയി തന്നെ ചിന്തിക്കുന്നതായിരിക്കും സെൽഫ് ഡ്രിവൺ കാറുകൾ. അതായത് കൃത്യമായി, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻഫോടെക് മാത്രമല്ല ബയോടെക് കൂടി അതിനകത്ത് വരുന്നുണ്ട്, മനുഷ്യന്റെ ബുദ്ധി കൂടി പ്രയോഗിച്ചുകൊണ്ടാണ്, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു, 7 വയസ്സുകാരി റോഡ് ക്രോസ് ചെയ്യുമ്പോഴും 70 വയസ്സുകാരി റോഡ് ക്രോസ് ചെയ്യുമ്പോഴും 17-കാരി റോഡ് ക്രോസ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കുമെന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അതിനകത്തേക്ക് ആ പ്രോഗ്രാം ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല, നമ്മുടെ ഡേറ്റ മുഴുവനും മറ്റു പല ആളുകളും ചോർത്തിയെടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ടെക്നിക്കൽ ഡിസ്റപ്ഷൻ ആണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഗൂഗിളിന്റെ ഒരു ടോക്ക് ഷോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ നമ്മുടെ എല്ലാ ഡേറ്റയും എടുത്തുകൊണ്ട് പോവാ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ചെറുതായി നമുക്ക് കേൾക്കാം.
In some countries, maybe you have no choice at all. But even in a democracy like the United States, a lot of the information that enables an external entity to hack you, nobody asks you whether you want to give it away or not. Now, at present, most of the data that is being collected on humans is still from the skin outwards.
Yeah.
We haven't seen nothing yet. We are still just at the tip of this revolution. Because at present, whether it's Google and Facebook and Amazon, or whether it's the government or whatever, they are trying to understand people mainly on the basis of what I search, what I buy, where I go, who I meet. It's all external. The really big revolution, which is coming very quickly, will be when the AI revolution and machine learning and all that, the infotech revolution, meets and merges with the biotech revolution and goes under the skin.
അപ്പൊ ഇനി ഇത് നമ്മുടെ ഇത്രയും കാലം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കി അറിയാൻ പറ്റുമോ? ഏതൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ മുഴുവൻ ഡേറ്റയും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവനും അവർക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിനകത്തേക്ക് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ചില മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതാണ്. നമ്മൾ തന്നെ ആലോചിക്കും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എങ്ങനെയാണെന്ന് അവരറിഞ്ഞത്. അപ്പൊ ഒരു അൽഗോരിതം വെച്ചിട്ട് നമ്മുടെ മുഴുവൻ ഇമോഷണൽ ഡീറ്റെയിൽ മുഴുവൻ അവർ കൈക്കലാക്കുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ പിന്നീട് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല, അത് പലപ്പോഴും നമ്മുടെ നാശത്തിനായിരിക്കും വഴിവെക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗൂഗിളിന്റെ ടോക്ക് ഷോയിലായിരുന്നു. അപ്പൊ ആ അവതാരകൻ ചോദിച്ചു അതിനർത്ഥം നമ്മൾ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണോ എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, ഒരുപക്ഷെ നിങ്ങളൊരു കോർപ്പറേറ്റുകൾ വിചാരിക്കുന്ന അതിന്റെ നന്മയായിരിക്കാം, പക്ഷെ ആസ് എ ഹിസ്റ്റോറിയൻ ഞാൻ വിചാരിക്കുന്നത് ആ നന്മയായിരിക്കണം എന്നില്ല, ഞാൻ അതിന്റെ ഒരു ഡിസ്റപ്ഷൻ വശം കൂടിയാണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ ഈ കോർപ്പറേറ്റുകൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സെൽഫ് ഡ്രിവൻ കാറുകൾ ഉണ്ടായത്. നാശം മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ജോലികൾ പലതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിരിക്കില്ല 2050 നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്ഥിതിയിലായിരിക്കില്ല ഭൂമിയിലും മറ്റു പല കാര്യങ്ങളും. ഇപ്പൊ തന്നെ നമുക്കറിയാം വാർത്ത വായിക്കാൻ റോബോട്ടുകൾ വന്നു തുടങ്ങി അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്ന ജോലി 2050 നമ്മൾ ചെയ്യണമെന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒരു മൾട്ടി ടാലന്റിലേക്ക് മനുഷ്യൻ മാറണം, മൾട്ടി ടാസ്കിലേക്ക് മാറണം. അത് 21 പാഠങ്ങളിൽ ഒന്നാണ്. എനിക്ക് തന്നെ കൊറോണ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്. നമ്മളിപ്പോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ ചെയ്യുന്ന വാശി പിടിക്കരുത്. ഇനിയുള്ള കാലം ഒരു പുതിയ ലോകമാണ്. ഒരുപക്ഷെ അദ്ദേഹം 2050 പറഞ്ഞെങ്കിലും നമ്മൾ പറയുന്നത് 2021 ആകുമ്പോഴേക്കും 2022 ആകുമ്പോഴേക്കും ഒരു പുതിയ ലോകം വരാൻ പോവാണ്. അത് UAE ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യുന്ന ജോലികളിലായിരിക്കില്ല, മറ്റു പലതിലുമായിരിക്കും. അത് കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ പുസ്തകം തീർച്ചയായിട്ടും ഈ കാലത്തും വളരെ പ്രസക്തമാണ്. ഇക്കാലത്ത് എന്ന് പറഞ്ഞാൽ കൊറോണ കാലത്തും പ്രസക്തമാണ്. 21 പാഠങ്ങളാണ് 21 നൂറ്റാണ്ടിലേക്ക്. 2050 ലോകം എങ്ങനെ മാറും എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം ലോകം മാറിക്കഴിഞ്ഞു. ഈ അവസ്ഥകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, അതായത്
So you somehow reinvent yourself at age 40. I'm no longer a truck driver, now I'm a yoga teacher. It's very difficult, you somehow do it. 10 years later, no need of yoga teachers, thank you very much. We now have these amazing applications connected with biometric sensors to your body. They know exactly what you're doing with every tiny muscle. As you do this posture or that posture, no human yoga teacher can compete with that. You're out of job. You have to reinvent yourself again as a designer of virtual world games. And you do it somehow. But 10 years later, you have to do it again because this too has now been automated.
ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഇനിയിപ്പോ വൈദ്യ രംഗത്ത് അല്ലെങ്കിൽ മെഡിസിനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കൺപീലികൾ നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ണിന്റെ ചലനം നോക്കിയിട്ട് ഒരാളുടെ ബ്ലഡ് പ്രഷർ ഷുഗറൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കടക്കാൻ പോകണം. നമുക്കിനി ഒരു മെഷീൻ വെച്ച് നോക്കേണ്ട കാര്യമില്ല. ഒരാളുടെ ചലനം, ഒരാളുടെ മുഖത്തിന്റെ ചലനം, വായുടെ ചലനം വെച്ചുകൊണ്ട് ഇയാളുടെ ബ്ലഡ് പ്രഷറൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇനി കൂടുതലായിട്ട് ഡോക്ടർമാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോക്ടർമാരായിരിക്കും വരാൻ പോവുക. അവരായിരിക്കും ഈ ജനറൽ പ്രാക്ടീഷണർ GP എന്ന നിലവിലേക്ക് പോവാ. അപ്പൊ ഹ്യൂമൻ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറയുന്നത് അവർ കുറെ കൂടി എക്സ്പെർട്ട് ആവും. അപ്പൊ അവരുടെ അടുത്തേക്ക് നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ അത് കുറെ കൂടി എക്സ്പെൻസീവ് ആവും. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ഇപ്പൊ തന്നെ അറിയാലോ നമ്മുടെ ആപ്പിലൂടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്, അത് കുറെ കൂടി വിപുലപ്പെടും. അപ്പൊ നമ്മുടെ അസുഖങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർ തന്നെ നമുക്ക് മരുന്ന് കുറിപ്പായി തരുമായിരിക്കാം പിന്നീട്. അപ്പൊ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഡോക്ടർമാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 2050 ഡോക്ടറുടെ ജോലി എന്താ? അതാണ് അദ്ദേഹം പറയുന്നത്. ആ ഡോക്ടർമാർ കുറെ കൂടി എക്സ്പേർട്ടുകളായി മാറും, അവരുടെ അടുത്തേക്ക് പോകുന്നതിന് ചെലവ് കൂടും എന്നൊക്കെ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തെ നയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്.
ചെലവ് കൂടും,
ചെലവ് കൂടും.
മാറ്റങ്ങൾ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ തെർമോമീറ്റർ നമ്മളെപ്പോഴും വായിൽ വെച്ചാണ് ടെമ്പറേച്ചർ. ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് റിസപ്ഷനിൽ
ആദ്യമൊക്കെ നമ്മൾ പേടിച്ചു പോയതേ ഉള്ളൂ, തോക്കം ചൂണ്ടി നിൽക്കുന്ന നല്ല.
താങ്ക് യു സോ മച്ച് അബു ഫോർ ജോയിനിങ് അസ് ഓൺ എയർ. ഒരിക്കൽ കൂടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ പുസ്തകം
യുവാൽ നോവാ ഹറാരിയുടെ 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി.
Thank you. On the Big Breakfast.